من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي خلقكم من نفس واحدة وجعل منها زوجها ليسكن إليها فلما تغشاها حملت حملا خفيفا فمرت به فلما أثقلت دعوا الله ربهما لئن آتانا صالحا لنكونن من الشاكرين بہمانے رایا ദീനി സ്നേഹികളെ, ആദർശ സുഹൃത്തുക്കളെ, ഉസ്താദുമാരെ, സഹോദരി സഹോദരന്മാരെ, സദസ്സിലിരിക്കുമ്പോഴുള്ള ദിഖർ ഓർമ്മയുണ്ടാകും. റബ്ബ് ഗഫർലി വതുബ് അലയ്യ ഇന്നക അന്തത് തവ്വാബുൽ ഗഫൂർ. മറ്റു റിപ്പോർട്ടിൽ റബ്ബി ഗഫർലി വതുബ് അലയ്യ ഇന്നക അന്ത തവ്വാബുൽ റഹീം. ഇത് 100 തവണയെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സദസ്സിലിരുന്നാലും എഴുന്നേൽക്കുന്നതിന് മുമ്പ് അങ്ങനെ ചൊല്ലാറുണ്ട് എന്ന് സ്വഹീഹായ റിവായത്തുണ്ട്. അറിഞ്ഞവരും പഠിച്ചവരുമായിരിക്കും ഒന്നുണർത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. തഖ്‌വൽ ഖുലൂബ് എന്ന വിഷയത്തിലാണ് ഒരല്പസമയം എന്നെയും നിങ്ങളെയും ഉത്ബുദ്ധരാക്കാൻ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് തഖ്‌വ എന്നത് നമുക്കറിയാം. തഖ്‌വയുമായി ബന്ധപ്പെട്ട് ഉപദേശമില്ലാത്ത ഒരാമുഖ സംസാരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്‌വയുമായി ബന്ധപ്പെട്ട് ഒട്ടനേകം ഭൂരിഭാഗം ഭാഗങ്ങളിലും ഏത് വിഷയം പറയുമ്പോഴും തഖ്‌വയുമായി ബന്ധപ്പെട്ട സൂചനകളും ഗൌരവത്തോടെയുള്ള ഉപദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുണ്ട്. സൂറത്തു ആലി ഇംറാനിൽ 102-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ ഹഖ്ഖ തുഖാതിഹി ഫല തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ശരിക്കും തഖ്വയുള്ളവരാവണം. എങ്ങനെ തഖ്വ പാലിക്കണമോ ആ രീതിയിലൊക്കെ അതിനെ പാലിക്കണം. മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. സൂറത്തു തഗാബുനിൽ 16-ാമത്തെ ആയത്ത്, ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുന്ന വിധം, എങ്ങനെയൊക്കെ സാധിക്കുമോ അതോടൊക്കെ തഖ്വ പാലിച്ചുകൊണ്ടാവണം എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓതിയിട്ടുള്ള സൂറത്ത് തഗാബുനിലെ 16-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒട്ടനേകം പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിലൊക്കെ വിശദീകരിച്ച ഭാഗമാണ് തഖ്വ എന്നതിന്റെ നിർവചനം. ഇംതിസാലു അവാമിരില്ലാ വജ്തിനാബു നവാഹി, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ ജീവിതത്തിൽ എടുക്കുക. എന്തൊക്കെ കൽപ്പനകളുണ്ടോ അത് എല്ലാം അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളുക. വജ്തിനാബു നവാഹി, അല്ലാഹുവിന്റെ വിരോധങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുക. ഇതാണ് തഖ്വ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഈ തഖ്വ വ്യക്തിജീവിതത്തിൽ അത്യാവശ്യമാണ്, സാമൂഹിക ജീവിതത്തിൽ അത്യാവശ്യമാണ്, കുടുംബജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഈ തഖ്വയിലൂന്നി എങ്ങനെ നമ്മൾ മുന്നോട്ട് നീങ്ങണം, എന്തൊക്കെ ആവശ്യമാണ് എന്നതുമായി ബന്ധപ്പെട്ടാണ് ഒരൽപ്പം വിശദീകരിക്കുന്നത്. സൂറത്ത് ആറാഫിലെ 189-ാം വചനം, അല്ലാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചതിനെക്കുറിച്ചും ആദം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്ന് ഇണയെ ഹവ്വാ എന്ന് പറയുന്ന നമ്മുടെ ഉമ്മയെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതിനെക്കുറിച്ചും പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അവര് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്ത അനുഗ്രഹവും അവർ പ്രാർത്ഥിച്ചതും തഖ്വ ജീവിതം എങ്ങനെയാണ് കുടുംബജീവിതത്തിൽ എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നിങ്ങളെ ഒരു സത്തയിൽ നിന്ന് സൃഷ്ടിച്ചവനാണ്. وجعل منها زوجها ليسكن اليها, رب سبحانه وتعالى ആ സത്തയിൽ നിന്ന് അദ്ദേഹത്തിന് ഇണയെയും സൃഷ്ടിക്കുകയുണ്ടായി. ليسكن اليها, ആ ഇണയിലൂടെ അവളിലൂടെ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി. فلما تغشاها حملت حملا خفيفا, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും അവ്വാബിയും കുടുംബമായി ജീവിച്ചു തുടങ്ങി. അങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമ അവ്വാബിയെ പ്രാപിച്ചപ്പോൾ, അഥവാ ഇണാജീവിതം അവർ തമ്മിലുള്ള ബന്ധം ആരംഭിച്ചപ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഹമലത്ത് ഹംലൻ ഖഫീഫൻ, ഒരു ചെറിയ ഗർഭം അവർ വഹിച്ചു. ഫമർറത്ത് ബിഹി ഹവ്വാ എന്ന് പറയുന്ന നമ്മുടെ ഉമ്മ ആ ഗർഭവുമായി നടന്നു. അതിനുശേഷം ഫലമ്മാ അസ്തലത്ത്, അത് ഭാരമായപ്പോൾ, ഗർഭിണിയാണ് എന്ന് തോന്നുന്ന വിധം വഹിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു, ദഅവുല്ലാഹ റബ്ബഹുമാ, അവർ രണ്ടുപേരും അവരുടെ രക്ഷിതാവിനോട് ദുആ ചെയ്തു. ലൈൻ ആത്താന സ്വാലിഹൻ ലനകൂനന്ന മിനശ്ശാക്കിരീൻ, അല്ലാഹുവെ ഞങ്ങൾക്ക് നൽകുന്ന ഈ കുട്ടിയെ, ഈ സന്താനത്തെ സ്വാലിഹാക്കുകയാണെങ്കിൽ, നന്നാക്കുകയാണെങ്കിൽ, ലനകൂനന്ന മിനശ്ശാക്കിരീൻ, ഇൻഷാ അല്ലാ ഞങ്ങൾ ശുക്ർ കാണിക്കുന്നവരിൽ പെടും, നന്ദി കാണിക്കുന്നവരായി മാറും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞതായി പ്രാർത്ഥിച്ചതായി പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ അവസ്ഥ, ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല, നമ്മുടെ കുടുംബത്തിൽ തെർബിയത്തില്ല, ഇസ്ലാമികമായ തെർബിയത്ത്, തഖ്വയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സ്വഭാവം, തഖ്വയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള വിശ്വാസം, തഖ്വയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള കർമ്മങ്ങൾ, അതേപോലെ തന്നെ അദബുകൾ, മര്യാദകളൊന്നും പൊതുവെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും പഠിച്ചുകൊണ്ട് തഖ്വയുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മുന്നേറുമ്പോൾ പാരത്രിക ലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ കുടുംബസമേതം നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്തണം. അങ്ങനെ ശരിക്കും കുടുംബത്തെ സ്നേഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സമൂഹത്തിന്റെ അവസ്ഥ എന്താ? നല്ല സ്വരമുള്ള, ശബ്ദമുള്ള ഒരു കുട്ടിയാണെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളുടെ ഒരു അവസ്ഥ പട്ടുറുമ്പാലിന് വിടും. നല്ല അഭിനയിക്കാൻ പറ്റണവനാണെങ്കിൽ, ഇപ്പൊ പലരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ പിന്നാലെ അഭിനയിക്കാൻ വിടും. ഇങ്ങനെ ഭൌതികമായി ഇന്ന് സമൂഹത്തിൽ ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ ഏതൊക്കെ മേഖലയാണോ അങ്ങോട്ടൊക്കെ എന്റെ മക്കളെ, എന്റെ കുടുംബത്തെ ഉഷാറാക്കി മാറ്റും എന്ന തീരുമാനമാണ് പലർക്കും. പക്ഷേ മുൻഗാമികളായ നമ്മുടെ പൂർവികരുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ശരിക്കും തഖ്വയിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ജീവിതമാണ് കുടുംബത്തിലുണ്ടാവേണ്ടത്. അല്ലാഹു അങ്ങനെയുള്ള ഒരു കുടുംബജീവിതത്തിന് നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോ അല്ലാഹുവിന്റെ കൽപ്പനകൾ മുഴുവൻ എടുക്കാനും അവന്റെ വിരോധങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാനും ശീലിച്ച ഒരു ഉപ്പ, അതിന് തയ്യാറാകുന്ന ഒരു ഉമ്മ, അതിന് തയ്യാറായ മകൻ, അതിന് തയ്യാറാകുന്ന മക്കൾ, മരുമക്കൾ, പേരമക്കൾ, അങ്ങനെ നമ്മൾ ഒരുമിച്ച് കുടുംബമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നൊരവസ്ഥ വേണം. കൂട്ടത്തിലാകുമ്പോൾ തഖ്വ എന്ന് പറയുന്നത് എളുപ്പമാണ്, അത് അല്ലാഹു സ്വീകരിക്കുമോ ഇല്ലയോ അല്ലാഹു ആലം. കാരണം നമ്മളൊരു കുടുംബമായി, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം, ഞാൻ, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ ഉപ്പ, എന്റെ ഉമ്മ, ആരാവട്ടെ, ഒരു ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ ബസ്സിലുള്ള യാത്രയിൽ പുറത്ത് കാണുന്ന ഒരു അനാവശ്യമായ ചിത്രം അല്ലെങ്കിൽ ഫോട്ടോകൾ, പോസ്റ്ററുകൾ ഒരിക്കലും അങ്ങോട്ട് നോക്കാൻ പാടില്ല. ആ രീതിയിലുള്ള ശൈത്താനീയത്താണ് എനിക്കറിയാം. പക്ഷേ ഞാൻ അങ്ങോട്ട് എന്റെ കണ്ണിനെ തള്ളുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വരുന്നുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ ഉമ്മണ്ട്, വാപ്പണ്ട്, ഞാനിപ്പോ നോക്കാൻ പാടില്ല. അവിടെ ഒരു ശ്രദ്ധ നമുക്ക് വരാറുണ്ട്. സത്യത്തിൽ അള്ളാഹനെ പേടിച്ചിട്ടല്ലെങ്കിലും കുടുംബത്തെ പേടിച്ചിട്ടെങ്കിലും നമുക്കൊരു മാറ്റം വരാറുണ്ട്. അതേ ഞാൻ ഒറ്റക്ക്, എന്റെ ഭാര്യയില്ല, ഉമ്മയില്ല, എന്റെ കുടുംബത്തിൽ ആരുമില്ല, ഞാൻ ഒറ്റക്ക് ബസ്സിൽ യാത്ര ചെയ്യാറ്, എന്റെ അപ്പുറത്തുപ്പുറത്തൊക്കെ ഏതോ ഫുലാൻമാർ, എനിക്ക് പരിചയമില്ല, അവർക്ക് എന്നെയും പരിചയമില്ല. അപ്പോൾ ഞാൻ നോക്കുന്ന നോട്ടവും എന്റെ കുടുംബമായി അല്ലെങ്കിൽ എന്നെ പരിചയമുള്ളവരുമായി എന്റെ ആദർശ ബന്ധുക്കളുമായി ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ നോക്കുന്ന നോട്ടവും വ്യത്യാസമുണ്ടെങ്കിൽ തഖ്വയുടെ അർത്ഥം എന്ത് എന്നത് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പിശാച് ഒഴിഞ്ഞ അവസരം നമുക്ക് ഈ തഖ്വയിൽ നിന്ന് മാറി പൈശാചികമായ മാർഗത്തിലേക്ക്, നരകത്തിലേക്ക് എടുക്കാനുള്ള ഒരുപാട് വിശാലത അവനിട്ട് വരും. അങ്ങനെ എല്ലാ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മുമ്പിട്ട് തരുമ്പോഴും അല്ലാഹനെ പേടിക്കുന്ന ഒരു മനസ്സ്, അതാണ് തഖ്വൽ ഖുലൂബ്. അങ്ങനെയുള്ള മനസ്സുകളുടെ ഉടമകളായി മാറാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ഈ സന്ദർഭങ്ങളിൽ ശരിക്കും റബ്ബിനെ പേടിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബൻ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ സന്ദർഭത്തിലും നമ്മുടെ മേൽ നിരീക്ഷകനായി, റബ്ബ് സുബ്ഹാനഹു വതആല ശരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോന്നും, നമ്മൾ വിചാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും, നമ്മൾ കാട്ടിക്കൂട്ടുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പ്രത്യേക സ്ഥലത്ത് മാത്രമല്ല, പ്രത്യേക സന്ദർഭത്തിൽ മാത്രമല്ല എന്നത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ തഖ്വ ജീവിതം നയിക്കാൻ നമുക്ക് തയ്യാറായിട്ടുണ്ടോ, നമുക്ക് സാധിക്കുന്നുണ്ടോ? കൂടുതൽ വിശദീകരിക്കല്ല. ഒരു കുടുംബത്തിന്റെ തുടക്കം തന്റെ ഇണ ആരാവണം എന്നത്, ഞാൻ കുടുംബജീവിതം കൂടുതൽ വിശദീകരിക്കല്ല. ഇസ്ലാം കൃത്യമായതിന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നല്ല സ്വഭാവമുള്ള, ഇൽമുള്ള, സ്വഭാവമുള്ള, പരലോകപ്പേടിയുള്ള, റബ്ബിനെ പേടിക്കുന്ന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്ന അവനിക്ക് നന്നായി പെരുമാറാൻ കഴിയും. അങ്ങനെയുള്ള ശരിക്കുള്ള ഒരു സൽസ്വഭാവിയെ അവൻ വിവാഹം അന്വേഷിച്ചു വന്നാൽ നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ അവന്റെ ബാക്ക്ഗ്രൗണ്ടും മറ്റൊക്കെ നോക്കി നിന്നാൽ വമ്പിച്ച ഫസാദുകൾ ഉണ്ടാകും. ഏത് ആ ഒരു ശങ്കിച്ചു നിൽക്കുക, ഞാൻ സ്വഭാവം നല്ലവനാണ്, പെരുമാറാനറിയാം, ദീനുണ്ട്, എന്നിട്ടും പിന്നെ പലരും നോക്കി ചവിട്ടു നിന്നാൽ വമ്പിച്ച കുഴപ്പങ്ങൾ ലോകത്തുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്രയോ നമ്മൾ കേട്ടിട്ടുണ്ട്, വിശദീകരിക്കല്ല. അതേപോലെ തന്നെ സമൂഹത്തിൽ പലരും നോക്കി വിവാഹം കഴിക്കുന്നവരുണ്ട്. ദീനുള്ളവളെ തെരഞ്ഞെടുത്ത് നീ വിജയം കൈവരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽഫുറു ബിദാതി ദീൻ ധാരാളം കേട്ട ഹദീസാണ്. പക്ഷേ ആ ദീൻ തെരഞ്ഞെടുക്കാത്തത് കൊണ്ട് എത്ര വമ്പിച്ച അബദ്ധങ്ങളിൽ പോയി ചാടുന്ന കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ തുടക്കത്തിൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ, വരനും വധുവും ശ്രദ്ധിക്കേണ്ടതുണ്ട്, വാപ്പയും ഉമ്മയും ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്റെ വീട്ടിലേക്ക് വരുന്ന മരുമകൾ ആരാവണം, മരുമകൻ ആരാവണം, എന്റെ കുട്ടിയുടെ ഭർത്താവ് ആരാവണം, എന്റെ മകന്റെ ഭാര്യ ആരാവണം, കൃത്യമായ സൂക്ഷ്മത ആ മേഖലയിലൊക്കെ നമുക്ക് വേണ്ടതുണ്ട്. ശരി, ഞാൻ അത് കൂടുതൽ വിശദീകരിക്കുകയല്ല. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവരുടെ മാതൃക നമുക്ക് കാണാം പൂർവികളുടെ ജീവിതത്തിൽ. അദ്ദേഹത്തിന്റെ മകൻ ആസിം റളിയല്ലാഹു അൻഹുവിനെ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭാര്യയായി തെരഞ്ഞെടുക്കുന്നത് ഒരു പാൽക്കാരിയുടെ സംഭവം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. രാത്രിയിൽ ആരുമില്ലാത്ത സന്ദർഭത്തിൽ ഒരു കൂടാരത്തിൽ നിന്ന്, ഒരു ചെറിയ വീട്ടിൽ നിന്ന് പാല് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉമ്മയും മകളും തമ്മിലുള്ള സംസാരം, വെള്ളം ചേർക്കാൻ കൽപ്പിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ വെള്ളം ചേർക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആരും ഇവിടെ ഇല്ലല്ലോ കാണാൻ, ഖലീഫ പ്രത്യേകിച്ച് ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ, ഖലീഫ ഇല്ലെങ്കിലും അള്ളാഹു കാണുന്നു എന്ന പേടിയുള്ള തഖ്‌വയുള്ള പെണ്ണ് ആ വീട് അടയാളപ്പെടുത്തി പോവാണ്. മകനോട് പോയിട്ട് പറഞ്ഞ പോലെ, നിനക്ക് പറ്റിയ ഒരു പെണ്ണിനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, അള്ളാഹനെ പേടിയുള്ള പെണ്ണാണ്. ആ വാപ്പ പറഞ്ഞത് അംഗീകരിച്ച് ഇണയെ സ്വീകരിക്കുകയാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ മകൻ. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തറിയപ്പെടുന്ന പണ്ഡിതനാണ്. നമുക്കറിയാം ആ പണ്ഡിതൻ ഉണ്ടാവാനുള്ള ഒരു പ്രത്യേക കാരണം, അഥവാ ആ പണ്ഡിതൻ ആ രീതിയിൽ അച്ചിൽ വാർത്തെടുക്കാൻ കാരണമായിട്ടുള്ളത് അവരുടെ ഉമ്മ ഉപ്പ ആര് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈജിപ്തിലെ വലിയ ഒരു മന്ത്രിയുടെ വീട്ടിൽ കാവൽ ജോലി ചെയ്യുന്ന മുബാറക്, അദ്ദേഹം ഈ മന്ത്രിയുടെ തോട്ടത്തിൽ, മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പല ആളുകളും അദ്ദേഹത്തിന്റെ മകളെ വിവാഹം അന്വേഷിച്ചു വരുന്നുണ്ട്, ഉന്നതികളിൽപ്പെട്ട ആളുകൾ, വമ്പിച്ച വമ്പിച്ച വലിയ വലിയ ആളുകൾ. പക്ഷെ അദ്ദേഹം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ദീനില്ലാത്തതുകൊണ്ട് ഒഴിവാക്കുകയാണ്. കാരണം കിസ്തൊക്കാൻ വേണ്ടി വലിയ വലിയ ആലോചനകളൊക്കെ വരുന്നുണ്ട്, അദ്ദേഹത്തിന് സ്വീകാര്യമായില്ല. എന്റെ മകൾക്ക് പറ്റിയ തക്കവയുള്ള, കാരണം അദ്ദേഹത്തിന്റെ മകൾ രാത്രി നമസ്കാരമുള്ളവളാണ്, തക്കവയുള്ളവളാണ്, സൂക്ഷ്മതയുള്ളവളാണ്, എന്റെ മകൾക്ക് പറ്റിയ ഒരു ഭർത്താവിന് തരണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്വേഷിച്ച് നടക്കുമ്പോൾ അദ്ദേഹത്തിന് അനുഭവത്തിൽ വരികയാണ്, എന്റെ മകൾക്ക് പറ്റിയ ഒരു പുതിയാപ്പിള ആരാണത്? തന്റെ കീഴിലുള്ള ജോലിക്കാരൻ. എന്താ സംഭവം? ചരിത്രം നമുക്ക് കാണാം. അദ്ദേഹം ഒരിക്കലൊരു വിരുന്നുകാരി വന്നപ്പോ മുന്തിരിത്തോട്ടത്തുനിന്ന് പെട്ടെന്ന് മുന്തിരി കൊണ്ടുവരാൻ പറഞ്ഞു. ഈ പണിക്കാരൻ അവിടെ ചെന്നു, മുന്തിരി കൊണ്ടുവന്നു കൊടുത്തു, കഴുകി വൃത്തിയാക്കി പ്ലേറ്റിൽ വെച്ചു കൊടുത്തു. മുന്തിരി പുളിപ്പുണ്ട്, ഒരു മധുരമുള്ളത് കൊണ്ടുവരാൻ പറഞ്ഞു. രണ്ടാമതും പോയി, അങ്ങനെ രണ്ടാമതും കൊണ്ടുവന്നു, പുളിപ്പുണ്ട്. മൂന്നാമതൊന്ന് ചൂടായി, ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് കൊടുന്നൂടെ. അദ്ദേഹം പറഞ്ഞു, അനുവാദം കിട്ടി. ഇതുവരെ ഞാൻ നിങ്ങളുടെ മുന്തിരിത്തോട്ടത്തിൽ നിന്നൊന്നുപോലും അനുവാദമില്ലാതെ എന്ത് ചെയ്തിട്ടില്ല, രുചിച്ചിട്ടില്ല. ഇനി ടേസ്റ്റ് നോക്കി കൊണ്ടുവരാൻ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യാം. അങ്ങനെ അദ്ദേഹം ടേസ്റ്റ് നോക്കി മധുരമുള്ളത് കൊണ്ടുവന്നു കൊടുത്തു. അദ്ദേഹം അവിടെ വെച്ച് തീരുമാനിക്കുകയാണ്, എനിക്ക് ഇവൻ മതി എന്റെ മരുമകനായി. ആ മുബാറക്കിൽ നിന്നാണ് ഈ തഖ്‌വയുള്ള ഭാര്യയിൽ നിന്ന്, മുബാറക് എന്ന് പറയുന്ന ഭർത്താവും തമ്മിൽ കൂടിയപ്പോൾ അവരുടെ കുടുംബജീവിതത്തിൽ, ഭക്തിയുള്ള ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ സന്താനത്തെ കൊടുത്തു. എങ്ങനത്തെ സന്താനം? അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാ. അപ്പൊ ഇതൊക്കെ നമുക്ക് മാതൃകയാണ്. അള്ളാഹുവിന്റെ പരീക്ഷണം എന്നോണം, ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞത് കേൾക്കാത്ത, തഖ്‌വയില്ലാത്ത, പിശാചി പിടിച്ച മക്കളുണ്ടാകും, പരീക്ഷണമാണ്. പക്ഷെ നമ്മുടെ ബാധ്യത ചെയ്യണം, നമ്മൾ നിർവഹിക്കണം. ഇതാണ് എനിക്ക് ചുരുക്കി പറയാനുള്ളത്. അപ്പൊ ഏതായിരുന്നാലും ഇതിനൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ നമുക്കുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ആ കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സൗജ്, അസ്വാജ് എന്ന പ്രയോഗം
അത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ആ തഖ്‌വയോടുകൂടി നമ്മൾ പാലിക്കുന്നുണ്ടോ? നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഇണകളായി ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഖുർആൻ പറഞ്ഞ രീതിയിൽ ഒരു നല്ല ഭർത്താവ്, ഖുർആൻ പറഞ്ഞ രീതിയിൽ ഒരു നല്ല ഭാര്യ, ആ ഭാര്യയോട് എങ്ങനെ ഇടപെടണം, ആ ഭർത്താവിനോട് എങ്ങനെ ഇടപെടണം, അവിടെയുള്ള കൽപ്പനകൾ എന്താ, അവിടെയുള്ള വിരോധങ്ങൾ എന്തൊക്കെയാ, ശരിക്കും പഠിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പഠിക്കുന്ന മേഖലയിലേക്ക് നമ്മൾ എത്തണം, എങ്കിലേ ആ ഭാഗം പൂർത്തിയാകൂ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഈ അസ്വാദി എന്ന പ്രയോഗം ശരിക്കും രണ്ടാളും ഒന്നായി മാറും, രണ്ടാളും കൂടി ഒന്നായി മാറുക, അതാണ് ഇണ എന്ന് പറയുന്നത്. ആ ഇണ ജീവിതത്തിലൂടെ പിന്നീട് ഒരേ ടേസ്റ്റാണ്, ഒരേ സ്വഭാവമാണ്, ഒരേ രീതിയിലായി മാറണം. ആ രീതിയിൽ ഇഴകി ജീവിക്കണം. പക്ഷേ പ്രസംഗിക്കുന്ന ഞാനും അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആളുകളായാലും അതേപോലെ തന്നെ കേൾക്കുന്ന ആളുകളായാലും പഠിക്കുന്ന നമ്മൾ ഓരോരുത്തരായാലും നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ പലപ്പോഴും നമ്മുടെ ഈ ഭാഗത്തുള്ള തഖ്‌വ ഭംഗം വരാറുണ്ട്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിലേക്ക് നമ്മൾ മാറണം. അതിന് ഇസ്ലാം പഠിപ്പിച്ചു തന്നത് ഇണാ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കണം. രണ്ട്, വുദു ചെയ്തുകൊണ്ട് നിക്കാഹ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീടുകൂടൽ ദിവസത്തിൽ വുദു ചെയ്തുകൊണ്ട് രണ്ട് റക്അത്ത് നമസ്കരിച്ചുകൊണ്ടാണ് ഇണകൾ ജീവിതം ആരംഭിക്കേണ്ടത്. നമുക്കറിയാവുന്ന വിഷയമാണ്. പക്ഷേ ഒരു ഉമ്മ ഒരു ഉപ്പ തന്റെ മകളുടെ കല്യാണം നടക്കുമ്പോൾ, മകന്റെ കല്യാണം കൊടുക്കുമ്പോൾ അവൻ ഏത് ഷർട്ടിടണം, അവൾ എങ്ങനെ വേഷം ധരിക്കണം, ഏതൊക്കെ വാഹനങ്ങളിൽ പോകണം, എവിടെ ഏത് ഓഡിറ്റോറിയത്തിലാവണം, ഇങ്ങനെ പല ചർച്ചകളുമുണ്ട്. പക്ഷെ മകളെ, ഭർത്താവ് ഒരു പക്ഷെ മറന്നാലും നീ ആ നമസ്കാരത്തെ ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ, ആവശ്യമായ തെർബിയത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിക്കല്ല. അവിടെ മിക്സി ഇല്ലെങ്കിൽ, വാഷിംഗ് മെഷീൻ ഇല്ലെങ്കിൽ, അല്ലേ ഇങ്ങോട്ട് പോരെ അത് തീരുമാനമായിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്ന ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട്. പക്ഷെ ദീൻ അത് കൊടുക്കാൻ പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സാധിക്കുന്നില്ല. അതേപോലെ തന്നെ മകനെ വിളിച്ചുകൊണ്ട് മോനെ നീ വിവാഹം കഴിക്കാൻ, നിന്റെ കുടുംബജീവിതം ആരംഭിക്കാൻ, അള്ളാഹുവിൽ നിന്ന് ബറക്കത്തും അതേപോലെ തന്നെ മവദ്ദത്തും റഹ്മത്തും ഒക്കെ കിട്ടണമെങ്കിൽ ആളുകൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബാറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകും ഫീ ഖൈർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് കിട്ടണമെങ്കിൽ നിന്റെ ജീവിതത്തിലും ഇസ്ലാം പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, സ്വഹാബത്തിന് പരിചയമുള്ളതാണ്. അതുകൊണ്ട് ആ രീതിയിലേക്ക് നീ മാറണം എന്ന് പറഞ്ഞുകൊണ്ട് ആ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, അതേപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം തലയിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുവെ ഇവരുടെ തലയിൽ നിന്ന് വരുന്ന എന്തൊക്കെ ഖൈറുകളുണ്ടോ അതൊക്കെ ഞാൻ നിന്നോട് ചോദിക്കാം, എന്തൊക്കെ ഷെറുകൾ ഇവിടെ തലയിൽ നിന്ന് വരാണ്ടോ അതിന് തൊട്ടൊക്കെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചവർ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇണാ ജീവിതം തുടങ്ങുമ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചവർ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകം കാവലുണ്ട്. ജീവിതത്തിൽ അത് അനുഭവിക്കുന്നവരുണ്ടാകും. അത് പ്രാർത്ഥിക്കാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ താളം തെറ്റിയ എത്രയോ കുടുംബങ്ങളുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക്, ഞാൻ എന്റെ ജീവിതത്തിലേക്ക്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഇസ്ലാം പറഞ്ഞ ദീനീപരമായ തെർബിയത്ത് നമ്മുടെ കുടുംബത്തിലുണ്ടോ എങ്കിലേ അള്ളാഹ് പറഞ്ഞ തഖ്‌വ എല്ലാ മേഖലയിലും പാലിക്കുന്ന നമ്മൾ നമ്മുടെ കുടുംബ ജീവിതത്തിലും തഖ്‌വയിൽ മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. മഹാത്ഭുതമാണ് പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ള ഇണകൾ എന്ന പ്രയോഗം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തിച്ചതുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദുൽ ഹറാം ഇലൽ മസ്ജിദുൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു. അവിടെ അല്ലാഹു പ്രയോഗിച്ചത് അത്ഭുതത്തിന്റെ ശീർഷകമാണ് സുബ്ഹാനല്ലദി. എന്നാ ഇതേ പ്രയോഗമാണ് ഇണകളെക്കുറിച്ച് അല്ലാഹു പറഞ്ഞപ്പോഴും പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചുള്ളത്. സുബ്ഹാനല്ലദി ഖലഖൽ അസ്വാജ കുല്ലഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിലും ഇണകളായി സൃഷ്ടിച്ച, നമുക്കറിയുന്നതിലും അറിയാത്തതിലും ഭൂമിയിലുണ്ടായിട്ടുള്ള എന്തൊക്കെയുണ്ടോ എല്ലാത്തിനെക്കുറിച്ചും ഖുർആൻ പറഞ്ഞുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്കറിയാത്തതിലും ഇണകളുണ്ട്, നിങ്ങൾക്കറിയുന്നതിലും ഇണകളുണ്ട്. അതിനെ സൃഷ്ടിച്ച ആ റബ്ബിന്റെ മഹത്വം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിശുദ്ധപ്പെടുത്തുകയാണ്. മഹാത്ഭുതമാണ് ആ പ്രയോഗം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് തന്നെ വലിയ അത്ഭുതമാണെങ്കിൽ, ശരിക്കും ആ ഇണകളായി നമ്മൾ തഖ്‌വയോടെ ജീവിക്കുകയാണെങ്കിൽ ആ അത്ഭുതത്തിന്റെ ആളുകളായി നമ്മൾ മാറും. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒട്ടനേകം കാര്യങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ ഉൾക്കൊള്ളാനുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ആമുഖത്തിൽ ചില കാര്യങ്ങൾ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉൾപ്പെടുത്തി സംസാരിച്ചിട്ടുള്ളത്. ഇനി നോക്കൂ, നിങ്ങൾ തഖ്വയിലേക്ക് നമ്മൾ പാകപ്പെടുമ്പോൾ സൂഫിസം തലയിൽ കയറിയിട്ട് ചിലപ്പോൾ ദൈവത്ത് ചിന്തിച്ചുകൊണ്ട്, ചിലപ്പോൾ ഇൽമ് ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ ലയിക്കാൻ വേണ്ടി ചിന്തിച്ചുകൊണ്ട്, കുടുംബജീവിതമില്ലാതെ ദുനിയാവിലെ ഇണയുമായി ഒരു താല്പര്യവുമില്ലാതെ നടക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. ഒരിക്കലും ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മഹാനായ ഉസ്മാൻ ഇബ്നു മഖ്ദൂൻ റളിയല്ലാഹുവിന്റെ ഭാര്യ ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അടുക്കലേക്ക് വന്ന ഒരു സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാം. ഫദഖൽതു അലയ്യ ബിദൂനി തൈബിൻ വലാ ഖിലാബിൻ ഫതഅജ്ജബ്തു മാ ഹമലക അലാ ദാലിക് ഫഖാലത് യാ ഉമ്മൽ മുഅ്മിനീൻ ഇന്ന ഉസ്മാൻ ലാ യുരീദു ദുനിയ വലാ യുരീദു നിസാ. ആയിഷ ബീവി റളിയല്ലാഹു തആല നമ്മുടെ ഉമ്മയാണ്. ആ ഉമ്മയുടെ അടുക്കലേക്ക് ഉസ്മാൻ ഇബ്നു മഖ്ദൂൻ റളിയല്ലാഹുവിന്റെ ഭാര്യ, അതായത് ഒരു തന്റേതായ രീതിയിൽ ഒരുങ്ങേണ്ടത് രീതിയിലൊന്നും ഒരുങ്ങാതെ, ഒരു വല്ലാത്ത ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു താല്പര്യമൊന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ആയിഷ ബീവി റളിയല്ലാഹു തആലന്റെ അടുക്കലേക്ക് വന്നു. ആ സന്ദർഭത്തിൽ അവിടുന്ന് ചോദിച്ചു, എന്താ ഇങ്ങനെ, നിങ്ങളെന്താ ഇങ്ങനെ കാണുന്നത്? ഫഖാലത്ത്, അപ്പ ആ മഹദി പറഞ്ഞു, യാ ഉമ്മൽ മുഅ്മിനീൻ ഇന്ന ഉസ്മാൻ, ഉസ്മാൻ ഇബ്നു മഖ്ദൂൻ എന്ന് പറയുന്ന തന്റെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണ്, ലാ യുരീദു ദുനിയാ വലാ യുരീദു നിസാ, അദ്ദേഹത്തിന് ദുനിയാവിനെ കുറിച്ചൊരു ചിന്തയില്ല, അദ്ദേഹത്തിന് ഭാര്യ അല്ലെങ്കിൽ പെണ്ണ് എന്ന ചിന്ത അദ്ദേഹത്തിനില്ല, അദ്ദേഹം വെറും ദുനിയ ആഖിറവുമായി ബന്ധപ്പെട്ട് റബ്ബിന്റെ ആളായി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഫദഖല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബർതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, അദ്ദേഹത്തോട് ആയിഷ ബീവി റളിയല്ലാഹു തആല ഈ കാര്യം അറിയിച്ചു. ഫദഅ നബിയു ഉസ്മാൻ ഇബ്നു മഖ്ദൂൻ, ഉസ്മാൻ ഇബ്നു മഖ്ദൂൻ റളിയല്ലാഹുവിനെ വിളിച്ചു. ഫഖാല തുഅ്മിനു ബിമാ നുഅ്മിനു ബിഹി, നമ്മളൊക്കെ വിശ്വസിക്കുന്ന റബ്ബിലല്ലേ നീയും വിശ്വസിക്കുന്നത്, നിനക്ക് വേറെ റബ്ബുണ്ടോ, നിനക്ക് വേറെ ഇമാനുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചൂടായി സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, കുടുംബത്തോട് ബാധ്യതയുണ്ട്, എന്നിൽ നിനക്ക് മാതൃകയുണ്ട്, എനിക്ക് കുടുംബിനികളുണ്ട്, ഞാൻ അവരോട് ജീവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിക്കൊടുത്തത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം അതിനുശേഷം തന്റെ ഭാര്യയോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ അവളെ സഹവസിക്കണം എന്നത് കൃത്യമായി മനസ്സിലാക്കി ആ ഭാര്യയ്ക്ക് തൃപ്തിപ്പെടുന്ന രീതിയിൽ തഖ്വയോടെ ജീവിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അദ്ദേഹം തഖ്വ എന്നത് ആരും തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് ഈ ഭാഗം ശ്രദ്ധിക്കാതെ റബ്ബിലേക്ക് മാത്രമുള്ള ചിന്തകളായിപ്പോയി, ഇതും റബ്ബിലേക്കുള്ള ചിന്തയുടെ ഭാഗമാണ് എന്നത് അദ്ദേഹം മറന്നുപോയി. അദ്ദേഹത്തിന് അത് തിരുത്തിക്കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരിക്കൽ സൽമാൻ ഫാരിസി റളിയല്ലാഹുവിന്റെ സഹോദരനായിരുന്നു മഹാനായ അബുദർദ റളിയല്ലാഹുവിന്. അൻസാറുകളും മുഹാജിറും തമ്മിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗഹൃദം പാലിച്ചുവല്ലോ, അങ്ങനെയുള്ള സഹോദരനായിരുന്നു മഹാനായ അബുദർദ റളിയല്ലാഹുവിനു. ആ ബന്ധത്തിൽ ഒരിക്കൽ സൽമാൻ റളിയല്ലാഹുവിനു അബുദർദ റളിയല്ലാഹുവിന്റെ വീട്ടിൽ കടന്നു വരിക. ആ സന്ദർഭത്തിൽ അതാ സൽമാൻ യസൂറുഹു ഫറഐന ഉമ്മ ദർദ മുതബദ്ദിനൻ താരകൻ സീനതഹ. അബുദർദായിന്റെ ഭാര്യ ഉമ്മദർദ, ആ മഹദി തന്റെ ഭർത്താവിന് വേണ്ടി ഒരുങ്ങി നീക്കേണ്ട രീതിയിൽ ഒരുങ്ങിയിട്ടില്ല. സഹോദരൻ കടന്നു വരാൻ, ഒന്നുകിൽ മൂത്തച്ഛനാണ് അങ്ങനെ അച്ഛനാണ്, അൻസാർ മുഹാജിർ ബന്ധത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധം സ്ഥാപിച്ചു കൊടുത്തതാണ്. ആ സന്ദർഭത്തിൽ തന്റെ സഹോദരി ആ രീതിയിൽ കണ്ടപ്പോ ഫഖാൽ മാ ശഅനുകി, എന്താ പങ്ങളെ കാര്യം, എന്താപ്പ ഇങ്ങനൊക്കെ എന്ന് ചോദിച്ചു. ഫഖാലത്ത്, അപ്പാ മഹദി പറഞ്ഞു, ഇന്ന അഖാക അബദർദ യഖൂമുൽ ലൈല വയസൂമുൻ നഹാർ, നിന്റെ സഹോദരനില്ലേ അബുദർദ, അദ്ദേഹം പകൽ മുഴുവൻ നോമ്പാണ് രാത്രി മുഴുവൻ നമസ്കാരം, പിന്നെ ഞാൻ ഒരുങ്ങിയിട്ട് എന്താ കാര്യം, കുടുംബജീവിതത്തിലെ ഒരു അവസ്ഥയാണ് പറയുന്നത്, അതുകൊണ്ട് എനിക്കല്ലാതെ താല്പര്യമൊന്നുമില്ല, ഞാൻ ഇങ്ങനൊക്കെയാണ്, എന്താ ചെയ്യുക എന്ന അർത്ഥത്തിൽ ഒതുങ്ങിക്കൂടുകയാണ്. ഫജാ അബുദർദ, ഉടനെ അബുദർദ അവനെ കടന്നു വന്നു. അപ്പോ തന്റെ ജ്യേഷ്ഠനായ സൽമാൻ വീട്ടിൽ വന്നത് അറിഞ്ഞു, അദ്ദേഹത്തിന് വേണ്ടി എന്തൊക്കെ ഒരുക്കണോ സൽക്കാരത്തിന് വേണ്ടി വേഗം ധൃതിപ്പെട്ടൊക്കെ ഒരുക്കി ഒക്കെ തയ്യാറാക്കി. ഫഖാൽ ഇത്രാം, ഭക്ഷിക്കൂ എന്ന് പറഞ്ഞു. ഫഖാൽ സൽമാൻ ഇത്രാം അന്ത ഫഖാൽ ഇന്നി സ്വായി, നിങ്ങൾ കഴിച്ചോളി, ഞാൻ നോമ്പുകാരൻ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ആര്? സൽമാൻ റളിയല്ലാഹു അബുദർദായനോട് പറഞ്ഞു, നിങ്ങൾ കഴിക്കും എന്ന് പറഞ്ഞപ്പോ എനിക്ക് വേണ്ട, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ അബുദർദ എന്ന് പറയുന്ന ഈ സഹോദരൻ അവിടുന്ന് പറഞ്ഞു, അഖസംതു ബില്ലാഹ് ലതഖത് അന്നഹു, അള്ളാഹു തന്നെയാണ് സത്യം, എന്നെ നോമ്പ് മുറിക്കുന്നെയും ഇങ്ങനെ നോമ്പ് തരനായ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നോമ്പ് മുറിപ്പിച്ചു, കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആ രീതിയിൽ മഹാനായ സൽമാൻ റളിയല്ലാഹു അബുദർദ റളിയല്ലാഹുവിനെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതായി ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അന്ന് ഇഷ കഴിഞ്ഞു, രാത്രിയിൽ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി, എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. അവിടെ തടഞ്ഞുകൊണ്ട് സൽമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ അബദർദ ഇന്ന ഫീ ബദനിക അലൈക ഹഖൻ വഇന്ന ലിറബ്ബിക അലൈക ഹഖൻ വഇന്ന ലിഅഹ്ലിക അലൈക ഹഖൻ, നിനക്ക് നിന്റെ റബ്ബിനോട് ബാധ്യതയുണ്ട്, ശരീരത്തോട് ബാധ്യതയുണ്ട്, നിന്റെ കുടുംബിനിയോടും ഭാര്യയോടും ബാധ്യതയുണ്ട്. എന്ന് റബ്ബിനോടുള്ള ബാധ്യത മാത്രമേ നിർവഹിക്കുന്നുള്ളൂ. നിന്റെ ശരീരത്തോടുള്ള ബാധ്യത ഉറക്കം, അതേപോലെ തന്നെ നിന്റെ ഭാര്യയോടുള്ള കുടുംബജീവിതം, ഇത് രണ്ടും നീ മറന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നും ഇങ്ങനെ ആയാൽ പറ്റൂല, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും തിരുത്തിക്കൊടുത്ത് അദ്ദേഹത്തിന്റെ തഖ്‌വ എങ്ങനെയാണ് ജീവിതത്തിൽ പാലിക്കേണ്ടത് എന്നത് ഓർമ്മപ്പെടുത്തി കൊടുത്ത സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, അള്ളാഹിലേക്കുള്ള ചിന്ത വളർന്നുകൊണ്ട് അതൊന്നും മറന്നുകൊണ്ടാവരുത്, അങ്ങനെ മറക്കുന്നവരല്ല. പക്ഷേ ആവശ്യമായ തർബിയത്ത് ഈ വിഷയത്തിലൊക്കെ നമുക്ക് ആവശ്യമാണ് എന്നതാണ്. അത് നമ്മൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ കൈമാറേണ്ടുന്ന വിഷയമാണ്. പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം, ഒമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ, വമ്പിച്ച ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചതെന്നു എന്നത്. അവരിലൂടെ സമാധാനം ലഭിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല റഹ്മത്തും മവദ്ദത്തും ഒക്കെ അതിൽ നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പ്രത്യേകം ഓതിവെക്കാനുള്ള കാരണം, നമ്മുടെ കുടുംബജീവിതത്തിൽ ആരോഗ്യമുള്ളപ്പോൾ, സൗന്ദര്യമുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ നല്ല ഭക്തിയുള്ള, കൂടെയുള്ള, സന്തോഷമുള്ള ജീവിതമുണ്ട്. പക്ഷെ മാരകമായ രോഗം വരുമ്പോൾ, ക്യാൻസർ പോലെ, കിഡ്നിക്ക് വരുന്ന രോഗം പോലെ, ലിവറിന് വരുന്ന രോഗം വരെ, അതേപോലെ തന്നെ ശരീരത്തിലെ ഏതെങ്കിലും കാര്യപ്പെട്ട അവയവങ്ങൾക്ക് ബാധിക്കുന്ന രോഗങ്ങൾ കടന്നു വരുമ്പോൾ, ആരോഗ്യം നഷ്ടപ്പെട്ടു, ചൊറുക്ക് നഷ്ടപ്പെട്ടു, ചികിത്സിച്ച് സമ്പത്ത് നഷ്ടപ്പെട്ടു, ഇണ എന്ന് പറയുന്ന തന്റെ ഭാര്യ ഈ ഭർത്താവിനെ വിട്ടൊഴിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ ശുശ്രൂഷിക്കാത്ത, അല്ലെങ്കിൽ പരിചരിക്കാത്ത അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. വെറുതെ ഒന്ന് മെഡിക്കൽ കോളേജിൽ പോയി നോക്കിയാൽ മതി. ഈ മവദ്ദത്തും റഹ്മത്തും ശരിക്ക് അള്ളാഹു കൊടുത്തത് ചിലയിടങ്ങളിൽ നമുക്ക് കാണാം. വിട്ടൊഴിയാതെ ഒരീച്ച വരുമ്പോഴേക്കും അവിടെ ആ ശരീരത്തെ ശ്രദ്ധിക്കുന്ന, തുടച്ചു വൃത്തിയാക്കുന്ന, നജസ്സുകളിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്ന, ശുദ്ധീകരിക്കുന്ന, സ്നേഹം കാണിക്കുന്ന, തലോടുന്ന, ആ രീതിയിൽ നല്ല രീതിയിലുള്ള സഹോദരിമാരെ നമുക്ക് കാണാം, ഭാര്യമാരെ. അതേപോലെ തന്നെ ഭാര്യ ആ രീതിയിൽ പ്രയാസപ്പെട്ട് കിടക്കുമ്പോൾ താലോലിച്ച്, ആശ്വസിപ്പിച്ച്, സമാധാനിപ്പിച്ച് കൂടെ നിൽക്കുന്ന ഭർത്താക്കന്മാരെ നമുക്ക് കാണാം. ഞാൻ പറയുന്നത് സലഫി കുടുംബത്തിലെ നമ്മൾ ധീരിയായി അറിവുണ്ടാക്കി അള്ളാന്റെ മാർഗത്തിൽ മുന്നേറുന്ന നമ്മൾ, നമ്മുടെ ജീവിതത്തിൽ ബാധിക്കാൻ സാധ്യതയുള്ള, ഭാവിയിൽ വരാനിരിക്കുന്ന സംഗതി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ വമ്പിച്ച രോഗങ്ങൾ നമുക്കും വന്നേക്കാം. അള്ളാഹു അതിൽ നിന്ന് നമ്മളെ തട്ടിമാറ്റുമാറാവട്ടെ. വന്നവർക്ക് അള്ളാഹു അത് ഇൻഷാ അല്ലാഹ് ഒരു ശുദ്ധീകരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പാപങ്ങളെ പൊറുക്കലാണ്. രോഗങ്ങൾ തന്ന് അള്ളാഹു പരീക്ഷിക്കുമ്പോൾ അവർക്ക് അള്ളാഹു അതിലൂടെ, ആ രോഗങ്ങൾ അള്ളാഹു നൽകിയതിലൂടെ അവരുടെ പാപങ്ങളെ ശുദ്ധീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ഏതായിരുന്നാലും ഇത്തരം പരീക്ഷണങ്ങൾ നമുക്കുമുണ്ടാകാം. അവിടെ കൂടെ നിന്ന് ആശ്വസിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവണമെങ്കിൽ ഇവർക്ക് തെർബിയത്ത് കൊടുക്കണം. മതപരമായി വളരണം, ഭർത്താവും ആ രീതിയിൽ വളരണം. അവിടെയാണ് മവദ്ദത്തും റഹ്മത്തും അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഇൽമ് നേടി ആ തെർബിയത്തിലൂടെ ജീവിതത്തിൽ അത് പകർത്തുമ്പോഴാണ് അള്ളാഹു അത് ചൊരിയുന്നത്. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. ഖുർആനിന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അള്ളാഹു തന്നിരിക്കുന്നു. ആ പ്രവാചകൻ വന്നതുമായി ബന്ധപ്പെട്ട് ഖുർആന്റെ പ്രയോഗം ഇതേ പ്രയോഗമാണ്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, ആ മുഹമ്മദ് നബി, നമുക്ക് നമ്മളിൽ നിന്ന് വന്ന മുഹമ്മദ് നബിയെ നാം എത്ര ആദരിക്കുന്നുവോ, ബഹുമാനിക്കുന്നുവോ, സ്നേഹിക്കുന്നുവോ, അവിടുത്തെ വാക്കുകളെ, അവിടുത്തെ കർമ്മങ്ങളെ നമ്മൾ സൂക്ഷിച്ച് പാലിച്ചു പോരുന്നത് പോലെ നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ അള്ള സൃഷ്ടിച്ചു തന്നതാണ് ഇണ. അതുകൊണ്ട് ആ ഇണയോട് പെരുമാറുമ്പോഴും മുഹമ്മദ് നബിയോടുള്ള അദബല്ലെങ്കിലും അതിന് താഴെയാണെങ്കിലും അവരോടും അതിന്റേതായ രീതിയിൽ തഖ്വയോടെ പെരുമാറാൻ പരിശുദ്ധ ഖുർആന്റെ സൂചനയാണ് ആ പദത്തിന്റെ പ്രയോഗമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സ്വർഗത്തിൽ മാഫിൽ ജന്നത്തെ അസബ്, സ്വർഗത്തിൽ വിവാഹിതരല്ലാത്തവരില്ല, വിവാഹം കഴിച്ചവരെ സ്വർഗത്തിലുള്ളൂ. ഈ ഇണ ജീവിതമാണ് അവിടെയുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇണ വിശ്രമം അല്ലെങ്കിൽ ഉറക്കം, രാത്രി, ഇതൊക്കെ അടുത്തടുത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത്. അലം നജഅലിൽ അർള മിഹാദ, പരിശുദ്ധ ഖുർആന്റെ പ്രയോഗം. വൽ ജിബാല ഔതാദ വഖലഖനാകും അസ്വാജ വജഅൽന നൗമകും സുബാത വജഅൽന ലൈല ലിബാസ വജഅൽന നഹാര മആഷ. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ തൊട്ടിലാക്കിയതുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ഈ ലോകത്ത് മലകളെ ആണികളായി നാം സൃഷ്ടിച്ചിരിക്കുന്നു, ഈ ഭൂമി ഇളകാതിരിക്കാൻ ഉടനല്ല പറയാ വഖലഖനാകും അസ്വാജ, നിങ്ങളെ പരസ്പരം ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു. വലിയ ചിന്തയാണ് ഇതിലുള്ളത്. പണ്ഡിതന്മാർ വിശദീകരിച്ചു ഒരായത്ത് മറ്റൊരായത്തിന് ബന്ധപ്പെട്ടിരിക്കാൻ. എന്തിന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഈ ഭൂമിക്ക് ആണികളായി മലയെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ നിങ്ങളെ പരസ്പരം ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഭൂമിയുടെ ആണിയായ മലകളെ നമ്മൾ തുരക്കുമ്പോൾ, ആ മലകൾ ഇടിച്ചു തകർക്കുമ്പോൾ ഇവിടെ വമ്പിച്ച പ്രകമ്പനങ്ങളും ഭൂമിക്കുലുക്കങ്ങളും പ്രശ്നങ്ങളും വരുന്നു. എന്നതുപോലെ ഭക്തിയുള്ള ഇണാജിയുടെ മീസാക്കിന് വലിയതാണ്, ബലിഷ്ഠമായ കരാറാണ്. ആ കരാറിലൂടെ ഏറ്റെടുത്തിട്ടുള്ള ആ ബന്ധത്തിൽ പിന്നെ രഹസ്യ കാമുകന്മാരോ രഹസ്യ കാമുകിമാരോ കടന്നുവന്നാൽ ആ ആണി പറിച്ചതുപോലെ ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും ആണികളാ, പിന്നെ ഇളകാൻ പാടില്ല. ആ ആണി പറിച്ചതുപോലെ സംഭവിക്കുന്ന ഭൂമി കളക്കം പറ്റിയതുപോലെ കുടുംബജീവിതം തകർന്നു തരിപ്പണമാകും. എത്ര തൊലാക്കുകൾ ഇതിന്റെ പേരിൽ പ്രവാസികളുടെ ജീവിതത്തിൽ വമ്പിച്ച പ്രശ്നങ്ങളാണ്. നമുക്കറിയാം, മിസ് കോള് വന്നു, അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, ഫേസ്ബുക്കിലൂടെയുള്ള ബന്ധം അല്ലെ, ഇങ്ങനെ ഓരോന്നും അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആധുനിക സംവിധാനങ്ങൾ. ഇവിടെയൊക്കെ ദീനീപരമായ അറിവ് നമ്മുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ അള്ളാഹിനെക്കുറിച്ചുള്ള ഭക്തി ആ ഭാര്യയ്ക്ക് ഇല്ലാതെ പോയാൽ, ഭർത്താവിനില്ലാതെ പോയാൽ, നമ്മുടെ മക്കൾക്കില്ലാതെ പോയാൽ കുടുംബജീവിതം തകരും എന്ന് മാത്രമല്ല, സ്വർഗ്ഗം നമുക്ക് നഷ്ടമാകും, നരകത്തിലേക്ക് നമ്മളെത്തും. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ ഓരോ പ്രയോഗങ്ങളും നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് നമ്മുടെ തഖ്വയുമായി ബന്ധപ്പെടുത്തി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വജഅൽന നൗമകും സുബാതൻ വജഅൽന ലൈല ലിബാസൻ വജഅൽന നഹാര മആഷൻ. ഈ ഭൂമിയെ സംവിധാനിച്ചതുമായി ബന്ധപ്പെട്ടും രാത്രി തന്നതും പകൽ തന്നതും ഒക്കെ പറഞ്ഞത് കുടുംബജീവിതത്തിന്റെ പ്രത്യേകതയായി ഖുർആൻ ഇങ്ങനെ അതിന്റെ അപ്പുറപ്പുറക്കെ അതിനെ വിശദീകരിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് അള്ളാഹിനെ കുറിച്ച് നമുക്ക് സത്യം ചെയ്യാം, വല്ലാഹ് അള്ളാഹുവാണ് സത്യം, അല്ലാതെ സത്യം ചെയ്യുന്ന വിഷയത്തിൽ ഏതെങ്കിലും സൃഷ്ടികളെ നമുക്ക് വെക്കാൻ പറ്റൂല, ശിർക്കാണ് നമുക്കറിയാം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെ വെച്ച് സത്യം പറയും, ഈ സൃഷ്ടിയാണ് അല്ലെങ്കിൽ ഇന്നതാണ് സത്യം എന്ന് പറയണമെങ്കിൽ സൃഷ്ടികൾക്ക് അതിന്റെ പ്രത്യേകത മനസ്സിലാക്കി അതെത്രമാത്രം സത്യമാണോ അങ്ങനത്തെ ഒരു സംഗതി അള്ളാഹു എടുത്തു പറയാൻ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ള മഹാസൃഷ്ടികളിൽപ്പെട്ടതാണ് ഇണകൾ. നമ്മുടെ കുടുംബജീവിതത്തിന്റെ പ്രത്യേകത നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി പറയാം. വല്ലൈലി ഇദാ യഖ്ഷ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖ അസ്-സക്കറ വൽ-ഉൻസ. അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയെക്കുറിച്ച് പറഞ്ഞു, പകലിനെക്കുറിച്ച് പറഞ്ഞു, ആണും പെണ്ണും എന്ന ഇണകളെക്കുറിച്ചും പറഞ്ഞു. ഇവിടൊക്കെ അള്ളാഹു ഓരോ സൃഷ്ടികളെക്കുറിച്ച് സത്യം ചെയ്ത് പറയാൻ, അവർ തന്നെയാണ് സത്യം, അവർ തന്നെയാണ് സത്യം. ആ കൂട്ടത്തിൽ ഇണകളെക്കുറിച്ച് പറയണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സ്ഥാനം എത്രയാണ്, നമ്മുടെ പ്രത്യേകത എത്രയാണ്, പക്ഷെ നമ്മുടെ ജീവിതം ആ രീതിയിലാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്തിയോടുള്ള ജീവിതം നയിക്കാൻ നമുക്ക് ഒരുപാട് വസിയത്തുകൾ തന്നു. ഇദാ തഇംത തുതിഇംഹ ഇദക്തസൈത ഫക്സൂഹ. നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നീ അവളെ ഭക്ഷിപ്പിക്കണം. അതേപോലെ തന്നെ നീ വസ്ത്രമെടുത്താൽ അവളെയും നീ വസ്ത്രം അണിയിക്കണം, അഥവാ വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾക്കും വാങ്ങണം. വലാ തുഖബ്ബിഹ് നീ അവളെ ചീത്ത പറയരുത്. വലാ യബ്രിബ് ഇല്ലാ ദർബൻ ഗൈറ മുബരിഹ് നീ അവളെ അടിക്കരുത്, ചെറിയൊരു പ്രഹരമല്ലാതെ മുറിവേൽക്കുന്ന രീതിയിൽ അടിക്കാൻ പാടില്ല. വലാ യഹ്ജുർ ഇല്ലാ ഫിൽ മുബീത് നിങ്ങളുടെ പ്രൈവറ്റ് റൂമിൽ, രാത്രി കഴിച്ചുകൂട്ടുന്ന പ്രൈവറ്റ് റൂമിലല്ലാതെ പണങ്ങാനും പാടില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ പാലിക്കാറുണ്ടോ? നമ്മുടെ കുടുംബജീവിതത്തിൽ ഈ തഖ്വ നമ്മൾ പാലിക്കാറുണ്ടോ? നല്ല വസ്ത്രം, അതേപോലെ തന്നെ ആ രീതിയിലുള്ള ഈ പറഞ്ഞ പെരുമാറ്റം, നല്ല സ്വഭാവം, നല്ല ഭർത്താവ് എന്നുള്ള നിലക്ക് കുടുംബജീവിതത്തിൽ തഖ്‌വ പാലിക്കുന്നവരായി മാറാൻ നമുക്കുണ്ടാവേണ്ടതുണ്ട്, ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. അതേപോലെ തന്നെ നല്ല ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, ഒരു പെണ്ണ് അവൾ അഞ്ചു നേരം അവൾക്ക് നിർബന്ധമായ സാഹചര്യത്തിൽ നിസ്കരിക്കുന്നു, വസ്വാമത്ത് ഷെഹറഹ ഫർളായ നോമ്പ് നോൽക്കുന്നു, വഹഫ്ലത്ത് ഫർജഹ അവളുടെ ലൈംഗികാവയവത്തെ അവൾ സംരക്ഷിക്കുന്നു, അവളുടെ ചാരിത്യം അവൾ കാത്തുസൂക്ഷിക്കുന്നു, വഅത്വഅത്ത് സൗജഹ തന്റെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യുന്നു, വഖീല ലഹ ആ പെണ്ണിനോട് പറയപ്പെടും, ഇദ്ഖുലി അൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഇതി, എട്ട് കവാടങ്ങളിൽ സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെയും നിനക്ക് കടക്കാം, നീ ഉദ്ദേശിക്കുന്നതിലൂടെ കടന്നോളൂ എന്ന് പറയാൻ അതിൽ പ്രധാനപ്പെട്ടതാണ് ഭർത്താവിനെ അനുസരിക്കുക എന്നത്. ഈ അനുസരണം എന്റെ ഉമ്മമാർക്ക് സഹോദരിമാർക്കുണ്ടോ? എല്ലാ ക്ലാസ്സിനും നമ്മൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ തയ്യാറാണ്, ഉഷാറാണ്. പക്ഷെ ഭർത്താവിനെ അനുസരിക്കുക എന്ന വിഷയത്തിൽ കുടുംബജീവിതത്തിലെ തഖ്വയിൽ ഏറ്റവും ബലപ്പെട്ട ഭാഗം എന്റെ ഉമ്മമാര് സഹോദരിമാര് ശ്രദ്ധിക്കുന്നുണ്ടോ? ആലോചിക്കേണ്ടതുണ്ട്. ഇന്നഹു ഇമ്മാ ജന്നതുകി വ ഇമ്മാ നാറുകി. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെണ്ണിനോട് ഭർത്താവിന്റെ വിഷയത്തിൽ പരാതിപ്പെട്ടു വന്നപ്പോ നിങ്ങൾ നന്നായി അവരായിട്ട് സഹകരിക്കണം, കാരണം ഒന്നുകിൽ അത് നിങ്ങളുടെ നരകമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗമാണ്. അപ്പൊ സ്വർഗം നരകം നിങ്ങൾക്ക് വേർതിരിക്കുന്നത് അവരോടുള്ള ബന്ധത്തിലൂടെയാണ് എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകൾക്ക് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചില സ്വഹാബ സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനെക്കുറിച്ച് പരാതിയും പെട്ടിട്ടുണ്ട്. ജാഅത് ഇംറാഅത്തുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അന വാഫിദത്തുൻ നിസാ, ഞാൻ കുടുംബ സ്ത്രീകളുടെ ഒരു പ്രതിനിധിയായിട്ട് വന്നതാണ്, ഒരു പരാതിപ്പെടാൻ തന്നെ വന്നതാണ് എന്ന അർത്ഥത്തിൽ ഒരു പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വന്നു. വലാക്കിൻ നഹ്നു മഅശറ നിസാഇ നഖൂമു അലൈഹിം ഫമാലനാ മിൻ ദാലിക്. ആ നിങ്ങൾ ആണുങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇപ്പൊ ജിഹാദ് അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് ആ പെണ്ണ് പറഞ്ഞു, നബിയെ മൊത്തം പെണ്ണുങ്ങളുടെ പ്രശ്നം നിങ്ങളോട് പറയാൻ വന്നതാ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്, പക്ഷെ ഞങ്ങൾ ഇങ്ങനെ നിങ്ങൾക്കും വേണ്ടി ജീവിക്കണേ, കൂലിയൊക്കെ കുറഞ്ഞ അല്ലെങ്കിൽ അതിനൊന്നും സാഹചര്യങ്ങളില്ലാത്ത പാവപ്പെട്ടവരായി മാറിയല്ലോ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്ലഗി മൻ ലഖീത മിനൻ നിസാഇ ان طاعه الزوج واعترافا بحقه يعجل الجهاد في سبيل الله. നിങ്ങളെ തിരിച്ചു പോയിട്ട് ഞാൻ ഈ പറഞ്ഞു വരുന്ന സംഗതി നിങ്ങൾ ആരൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അവരൊക്കെ സംശയം തീർത്തോട്ടാളി, അവരോടൊക്കെ പറഞ്ഞോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അന്ന ത്വഅത സൗജ് തന്റെ ഇണയെ തന്റെ ഭർത്താവിനെ അനുസരിക്കുക എന്നത്, വഅഖിറാഫം ബിഹഖിഹി യഅജിലു ജിഹാദു ഫീ സബീലില്ലാ, ആ ഭർത്താവിനെ നിങ്ങൾ നിർവഹിക്കേണ്ട ബാധ്യതകളൊക്കെ ശരിക്കും നിർവഹിക്കുകയാണെങ്കിൽ അവരനുസരിക്കുകയാണെങ്കിൽ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്ന ജിഹാദിന് പോകുന്ന ആണുങ്ങളുണ്ടല്ലോ തന്റെ ഇടം തടിക്കുള്ള നല്ല കായിക ബലമുള്ള, അവരെ അതേപോലെ അതേ അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്, വമ്പിച്ച പ്രതിഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകരമാണിത്, അത്ര സ്ഥാനങ്ങൾക്കുണ്ട്. ഫഖലീലുൻ മിൻകും യഫ്അലുഹു, പക്ഷെ നിങ്ങളിൽ കുറച്ചാൾക്കാരെ ആ ജിഹാദ് ചെയ്യണുള്ളൂ കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. കാരണം ഈ പെണ്ണ് വന്നിട്ട് ഒരു പരാതിയായിട്ട് പറഞ്ഞത് അല്ലാഹു റബ്ബുൽ ജിജാലു വൻ നിസാ, പുരുഷന്മാര് സ്ത്രീകളി റബ്ബല്ലേ റബ്ബ്, പക്ഷെ പുരുഷന്മാർക്ക് എങ്ങനെയും സ്ത്രീകൾക്ക് എങ്ങനെയും എന്ന് പറഞ്ഞിട്ട് ആപരാതിപ്പെടുക ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹു നിങ്ങൾക്കും അതേ രീതിയിലുള്ള അതിന് പകരമായ പ്രതിഫലം വെച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. പക്ഷെ നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, കുടുംബിനികൾ ഈ ജിഹാദിന് തയ്യാറുണ്ടോ, അവർക്ക് ആ കൂലി ലഭിക്കുന്നുണ്ടോ പരിശോധിക്കേണ്ടതുണ്ട്. ആവശ്യമായ മതപരമായ അറിവുകൾ നമ്മുടെ കുടുംബത്തിലുണ്ടായാൽ കുടുംബജീവിതത്തിന് ചിട്ടയുണ്ടാകും, തഖ്വയുണ്ടാകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ തന്റെ ഭാര്യയെ അനുസരിച്ചുകൊണ്ട് ഉമ്മയെ ഉപ്പയൊക്കെ അനുസരിക്കാത്ത അല്ലെങ്കിൽ അവരോടൊക്കെ മോശമായ രീതിയിൽ പെരുമാറുന്ന ഭർത്താക്കന്മാർ, അവരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഭാര്യന്റെ അടിമ അവൻ നശിച്ചു എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നത് വരെ, കല്യാണം കഴിക്കുമ്പോഴും അതിനു മുമ്പും ദീനി ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ട്, കല്യാണത്തിന് ശേഷം പോകുന്നുണ്ട്, പക്ഷെ ജീവിതത്തിൽ മാറ്റില്ല. ജീവിതത്തിൽ ചെറിയ തെന്നല് എവിടെയാ തെന്നല്? ഉമ്മയോട് നല്ല ബന്ധമാണ്, ഉമ്മയോട് ചോദിക്കാതൊന്നും ചെയ്യൂല, വാപ്പനോട് ചോദിക്കാതൊന്നും ചെയ്യില്ല, നല്ല ബന്ധമാണ്. പക്ഷേ കല്യാണം കഴിച്ചത് മുതൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നു. എന്താ സംഭവം? ഭാര്യ എന്തൊക്കെയോ കുറുകിക്കൊടുത്തു. അതുകൊണ്ട് ആ ഭാര്യയുടെ വാക്ക് കേട്ട് ഉമ്മയോട് വെറുപ്പ്, വാപ്പയോട് വെറുപ്പ്, ജേട്ടനോട്, പെങ്ങളോട് ഇങ്ങനെ കുടുംബത്തോടൊക്കെ വെറുപ്പ്, ഇങ്ങനത്തെ അവസ്ഥയ്ക്ക് കുടുംബജീവിതത്തിൽ വരാം. പക്ഷെ ആവശ്യമായ തെർബിയത്ത് അവിടെ കിട്ടുമ്പോ, ഈ ഹദീസ് അവർ പഠിക്കുമ്പോ, ഇങ്ങനെ ഭാര്യന്റെ അടിമ, അവൻ നശിച്ചിട്ടുണ്ട്, അവനക്ക് ആ ക്ഷാപമാണ് എന്ന സംഗതി അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണമെങ്കിൽ കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് വിഷയമാണല്ലോ, എന്റെ സ്വർഗത്തിന്റെ പ്രവേശത്തിന്റെ കാരണമാണല്ലോ, അത് ഞാൻ ഉൾക്കൊള്ളണമെന്ന് മനസ്സിലാക്കിയാൽ ഈ പറഞ്ഞതൊക്കെ ശരിയെന്നായിരിക്കാം. തൽക്കാലം ഇവിടെ നിൽക്ക്, ചിലപ്പോൾ ഇന്നിങ്ങനെയാണെങ്കിലോ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിക്കൂടെ, എനിക്കെന്റെ ഉമ്മ ആദ്യം ഉണ്ടല്ലോ, എന്റെ ഉപ്പ ആദ്യം ഉണ്ടല്ലോ, എന്റെ കാക്കുണ്ടല്ലോ, എന്റെ ആങ്ങളുണ്ടല്ലോ, എന്റെ അനിയനുണ്ടല്ലോ, അവരെ കുറിച്ചൊക്കെ എനിക്കറിയാലോ, നിന്നെ കുറിച്ചും അറിയാലോ, അതുകൊണ്ട് അതങ്ങനെ അല്ലല്ലോ, ഇതിങ്ങനെ അല്ലല്ലോ, തിരുത്തിക്കൊടുക്കാൻ. അങ്ങനെയാണല്ലേ, ഇത്രയും കാലമായിട്ട് എനിക്ക് തിരിഞ്ഞിട്ടില്ല കേട്ടോ, ഈ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ആവരുത്, അവൻ നശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ ഇത്തരം പ്രമാണങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടാവണം. എന്നിരുന്നാലും കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ വിഷമങ്ങളും, ചിലപ്പോൾ നമുക്കൊരു ചൂടാവലൊക്കെ ഉണ്ടാവും. അത് മാതൃകാ മഹതികളായ ആയിഷ ബി റളിയല്ലാഹു തആല അൻഹ, നമ്മുടെ ഉമ്മമാരുടെ ജീവിതത്തിലൊക്കെ നമുക്കത് കാണാം. അതുണ്ടാകും, പ്രകൃതിയിൽ അതുണ്ട്. ഒരൊറ്റ ഉദാഹരണ വിഷയത്തിൽ നാം പറയാം. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആയിഷ ബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ആയിഷ നീ എപ്പോഴാ ചൂടാവ് എന്നോട്, നീ എന്നോട് എപ്പോഴാ പണക്കത്തിലാണ്, എപ്പോഴാണ് എന്നോട് ദേഷ്യമില്ലാതിരിക്കുന്നത്, ഇതെനിക്ക് തിരിച്ചറിയാൻ കഴിയും. അവര് കുടുംബജീവിതത്തിലെ സന്തോഷം ഇങ്ങനെ പറയാണ്. ആ സന്ദർഭത്തിൽ ആയിഷ ബീവി ചോദിച്ചു, അതെങ്ങനെ നബി നിങ്ങൾക്ക് അറിയണത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ വാക്കുന്നത് പ്രകടമാകും, നിനക്ക് ദേഷ്യമാകുമ്പോ നീ ചിലപ്പോ പറയാറുള്ളത് എന്താ? റബ്ബി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ റബ്ബ്. അള്ളാഹനെ പുകഴ്ത്തുമ്പോ ഇബ്രാഹിമിന്റെ റബ്ബ് എന്നിങ്ങനെ പറയും. എന്നാൽ നീ എന്നോട് നല്ല രീതിയിലാണെങ്കിൽ നീ പറയും റബ്ബി മുഹമ്മദ്. അപ്പൊ ആയിഷ ബീവിയുടെ തന്റെ ഭർത്താവ് ഒത്ത് ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ പണക്കം, ആ പണക്കത്തിൽ പോലും ഇത് പ്രകടമാവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാകുന്നുണ്ട്, അതിന്റെ പേരിൽ ഇബ്രാഹിമിന്റെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്നോട്ട് ഒരു പരിപാടിയും ഇല്ല എന്ന് പറഞ്ഞ് അകലുന്നില്ല ആയിഷ. അതുപോലെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കുകയാണ്. പിന്നെ ആയിഷ ബീവിക്ക് അത് പറയാൻ തോന്നുമോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, പൂർവികരുടെ ജീവിതത്തിൽ ഇസ്ലാമികമായ അദബുകളിലേക്ക് അവർ പാകപ്പെട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു കൊടുത്ത, അല്ലെങ്കിൽ ദേഷ്യപ്പെടാതെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഞാൻ എന്നത് അറിയിച്ചു കൊടുത്ത ആ കാര്യം ഹദീസിൽ പ്രകടമായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈറ, ദേഷ്യം നമുക്ക് വരും. ആ ഈറ ഒരു പെണ്ണ് തിന്മയിലേക്ക് പോയി ചാടാൻ കാരണമാകുന്ന അവസ്ഥ ആവരുത് ഏതൊരു ഭർത്താവിനും. ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കുടുംബത്തിൽ തന്റെ ഭാര്യയിൽ ഒരുപാട് സ്വാധീനങ്ങളുണ്ട്. ആ ഭാര്യ തനിക്കുള്ളതാണ്, തന്റേതാണ്, അവളുടെ സംരക്ഷണം എന്റെ കയ്യിലാണ് എന്നതൊക്കെ ഓക്കെയാണ്. പക്ഷെ അതിന്റെ പേരിൽ അനാവശ്യമായ സംശയങ്ങളും അനാവശ്യമായ വെറുപ്പിക്കലുകളും ഉണ്ടായി. പവിത്രതയുള്ള നല്ലവളായ പെണ്ണ് ഈ ഭർത്താവിന്റെ അവകാശമാണ്, ഇവളിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ബലം പിടിക്കൽ കാരണം നാശത്തിൽ പോയി വീണേക്കാം. അലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം അത് എന്നർത്ഥത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് മുൻഗാമികൾ പറഞ്ഞതായി സ്വഹാബികൾ വിശദീകരിക്കുകയാണ്. അതായത് ഇന്ന മിനൽ ഗീറ ഗീറത്തുൻ യുബ്ഗിദുഹുല്ലാ ഗീറത്തുർ റജുലി അലാ അഹ്ലിഹി മിൻ ഗൈരി റീബ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്, ദേഷ്യം ഗീറ, ആ ദേഷ്യത്തിൽ ചിലത് നല്ല ഗീറകളുണ്ട്, അല്ലാഹ്ക്ക് വേണ്ടിയുള്ള ദേഷ്യപ്പെടലുണ്ട്, അല്ലാഹ്ക്ക് ഇഷ്ടാ. പക്ഷെ ചിലത് അല്ലാഹ്ക്ക് ദേഷ്യമാകുന്ന ഗീറകളുണ്ട്. ആ ഈറയിൽ പെട്ടലാണ് ഒരാള് തന്റെ ഭാര്യയെ അനാവശ്യമായി ഒരു കാരണവുമില്ലാതെ ദേഷ്യപ്പെടുക. ഒരു കാര്യമില്ലാതെ ദേഷ്യം, നമുക്കെന്നറിയാം ദേഷ്യപ്പെടുന്ന വെറുതെ ഒന്നടങ്ങറാക്കാനാന്നുള്ളത്, അത് അല്ലാഹ്ക്ക് വെറുപ്പാണ്, അല്ലാന്റെ കോപമാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലാ തുഖ്സിറുൽ ഗീറ ഫതർമി ബിസുഇ മിൻ അജലിക്. നിങ്ങൾ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടരുത്. അങ്ങനെയായാൽ ഒരു പെണ്ണ്, നല്ല പെണ്ണ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണ്, നിങ്ങളുടെ ഈ ഭർത്താവിന്റെ അനാവശ്യമായ ഈറ കാരണം വഴിതെറ്റിയേക്കാം. അതിന്റെ കാരണക്കാരനാരാവും? അത് ശ്രദ്ധിക്കണമെന്ന് അലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതായി നമുക്ക് കാണാം. ഫത്തിഷ് ഉയൂബക ഖബ്ല അൽ ഐബ് ഗൈറക മിൻ കുല്ലി മിനൻ നാസ് മിൻ ഐബിൻ ലഹു സലീമ. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഈ ജീവിതത്തിൽ ന്യൂനതകൾ, നിസാരമായ ചെറിയ ചെറിയ അയിബുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഒരാളെങ്ങനെ പരിശോധിച്ചാൽ കുറെ കിട്ടും, അതിന് ആര് രക്ഷപ്പെടുന്നില്ല. അതുകൊണ്ട് സ്വന്തം അയിബുകളാണ് ആദ്യം പരിശോധിക്കേണ്ടത്, മറ്റുള്ളത് പരിശോധിക്കുന്നതിന് മുമ്പ്. എങ്കിൽ നിനക്ക് അതിനെ തിരിച്ചറിയാൻ കഴിയും എന്ന് പണ്ഡിതന്മാർ കവിതാരൂപത്തിൽ നമുക്ക് പറഞ്ഞു തന്നതായി കാണാൻ സാധിക്കും. ഇതും നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രിയപ്പെട്ടവരെ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുള്ള ഈ സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ എന്ന പരിശോധന മാത്രമാണ്. ഇല്ല എങ്കിൽ എവിടെയാണ് നമ്മുടെ പ്രശ്നം? എന്താണ് നമുക്ക് തിരിച്ചറിയാത്തത്? ആവശ്യമായ ഇൽമ് നമുക്കില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് അത് നേടിയെടുക്കാനുള്ള മേഖലയിൽ നമ്മൾ എത്തിപ്പെടുക. ഇബാദത്തിൽ നല്ല കണിശതയുള്ള ഭാര്യയും ഭർത്താവും, ചിലപ്പോൾ ഭർത്താവ് മാത്രം നല്ല സൂക്ഷ്മത ഉള്ളവരായിരിക്കും, ഭാര്യയ്ക്ക് അതിലൊന്നും വല്ലാത്ത താല്പര്യമില്ല. എന്ത്, വക്തിനെ കൃത്യമായി നമസ്കരിക്കുന്ന അവസ്ഥ. ചില പെണ്ണുങ്ങളൊക്കെ നമസ്കാരം എപ്പോഴാ, നമസ്കാരത്തിന്റെ വിഷയം ഇവിടെ വരുന്നുണ്ട്, ഞാൻ അതിലേക്ക് കടക്കല്ല. പക്ഷേ ളുഹ്ർ അതിന്റെ സമയത്ത് നിസ്കരിക്കാതെ അസറിന്റെ ആ സമയത്തേക്ക് എത്തിച്ച്, അങ്ങനെ അസറിന്റെ ബാങ്ക് കൊടുക്കുന്ന തൊട്ട് മുമ്പ് ഒരു ജഗബോഗ നിസ്കാരം, ആ നിസ്കാരാണ്ട് കഴിഞ്ഞേക്ക് നിസ്കാരം നിന്ന് ഇറങ്ങണ്ട, അവിടെ തന്നെ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരുന്നാല് അസർബാങ്ക് ഇങ്ങനെ കൊടുക്കണ്ടാവും, അൽഹംദുലില്ലാഹ് റായത്തായി രണ്ടും കൂടെ ഒപ്പം അടിക്കാലോ, സന്തോഷമായി, ഞാൻ അസർ നിസ്കരിച്ചു. ഈ നിസ്കാരം നമ്മുടെ കുടുംബത്തിൽ ആവശ്യമായ തെർബിയത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. നജസില്ലേ, അടുക്കള പണിയിലായിരിക്കും, വീട്ടുജോലിയാണ്, ഒക്കെ ശരിയാ, എന്താ മൗലവി ചെയ്യാ, മക്കളെ മദ്രസക്ക് അയക്കണം, പണിക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, മക്കളെ മദ്രസ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം, പിന്നെ അവരെ ജോലിപാത്രത്തിൽ അതാക്കി കൊടുക്കണം, അങ്ങനെ ഓരോ കാരണങ്ങൾ, വീട്ടിൽ തുടക്കണം അടിക്കണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താ ചെയ്യാ, ഇതൊന്നും അള്ളാനോട് പറയാൻ പറ്റില്ല. അള്ള നിങ്ങളുടെ പ്രകൃതിയിൽ അതൊക്കെ തന്നിട്ടുണ്ട്, പക്ഷെ നിസ്കാരം നിർബന്ധ. അതുകൊണ്ട് ളുഹറിന്റെ സമയത്ത് തന്നെ നിങ്ങളുടെ ആ വസ്ത്രത്തിൽ നിസ്കരിക്കാൻ പറ്റിയൊരു വസ്ത്രം മാറ്റിവെച്ച് അതിന്റേതായ സമയത്ത് നിസ്കരിക്കാനുള്ള അദബ്, അള്ളാഹുവിനോടുള്ള മര്യാദ അത് പാലിക്കണം. ഫർദ് കൂട്ടുന്ന വിഷയത്തിൽ അതിന്റെ സമയത്ത് തന്നെ ആവണം. സഹിഹായ ഹദീസിൽ കാണാം, സമയം തെറ്റി അതിന്റെ സമയത്ത് നിസ്കരിക്കാതെ നിസ്കരിക്കുന്ന നിസ്കാരം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഉപയോഗിച്ച, ഇനി നമുക്ക് പഴകി ആവശ്യമില്ല. ആ വസ്ത്രം എങ്ങനെയാണോ മുഷിഞ്ഞ വസ്ത്രം നമ്മൾ ഊരിയിട്ട് ചുരുട്ടി എറിയണത് എന്നതുപോലെ, അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഈ നമസ്കാരം എന്ന ഈ അമലിനെ മലക്കുകൾ കൊണ്ടുപോകുമ്പോൾ അത് അള്ളാഹു സ്വീകരിക്കില്ല. അവരെന്ത് ചെയ്യും, ഈ നിസ്കരിച്ച ആളിലേക്ക് അത് ചുരുട്ടി എറിയും എന്ന് സ്വഹീഹായ ഹദീസിലുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഈ തെർബിയത്ത് കിട്ടാത്ത, ഈ വിഷയം അറിയാത്ത ഉമ്മമാരെന്ത് ചെയ്യണു, വർഷങ്ങളായി ഇങ്ങനെ നിസ്കരിക്കണം. അപ്പോ ഓലെ ആ ളുഹ്റിസ്കാരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? വഉമ്ർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹ, നീ നിന്റെ കുടുംബത്തിൽ നിസ്കാരം കൽപ്പിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൽപ്പനയാണ്, ആ വചനം നമുക്കും കൽപ്പനയാണ്. അതിന് നല്ല ക്ഷമ അവലംബിക്കണം. വേറെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കുടുംബത്ത് പറഞ്ഞൊക്കെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ ഫുട്ബോൾ കളിക്ക് കാണാൻ പോകുമ്പോ പാസ് ഫ്രീ പാസ് ഉണ്ട് മോനെ, ഇന്ന് പോണോ, ഏതെങ്കിലും മോൻ ചൂടാവോ, നിങ്ങൾക്ക് ഫുട്ബോൾ ഇഷ്ടമാണോ, അപ്പൊ നിങ്ങൾ ചൂടാവോ, ഇല്ല തരി ഞാൻ പോയിക്കോളാം, വലിയ താല്പര്യമായിരിക്കും. ക്രിക്കറ്റ് കാണാൻ വലിയ താല്പര്യമായിരിക്കും. ഭൗതികമായ ഏത് വിനോദങ്ങൾക്കും വലിയ താല്പര്യമായിരിക്കും. ചിലപ്പോൾ വാപ്പ ഓർമ്മാക്കാതെ വിഷയത്തിൽ വാപ്പയോട് ആ വിഷയത്തിലൊക്കെ ചോദിക്കാറുണ്ടാവും, മോൻ നിസ്കരിച്ചോന്ന് ചോദിക്കുമ്പോഴോ, അവിടെ കാണാൻ സ്വഭാവം. അപ്പൊ അവിടെ നല്ല ക്ഷമ അവലംബം വേണം. വസ്തബിർ അലൈഹ, തൗഹീദിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞെടുത്തത് പറഞ്ഞിട്ടുണ്ട്, റബ്ബു സമാവാതി വൽ അർളി വമാ ബൈനഹുമ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതി. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൗഹീദ് പറഞ്ഞ വിഷയത്തിൽ, തൗഹീദുൽ ഉലൂഹിയ പറഞ്ഞപ്പോ അവിടെ നല്ല സബ്ർ വേണം. അതുകൊണ്ടാണ് ക്ഷമയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ നിസ്കാരത്തെക്കുറിച്ച് വീട്ടുകാരോട് കൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോഴും ക്ഷമ അവലംബിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, അത് പറയാനാ പലപ്പോഴും മൗലൈമാരെ ഏൽപ്പിക്കല്. പലർക്കും അനുഭവം ഉണ്ടാവും, ചില ഖത്തീബുമാരെ വിളിച്ച് ഇന്ന് ഖത്തീബിന് ചോറ് ഞാൻ കൊടുത്തോളാം ചിലർ പറയാറുണ്ട്. കാരണം എന്താ, വീട്ടിലൊരു മോണ്ട്, ആ മോ ആര് പറഞ്ഞാലും കേൾക്കൂല. അതുകൊണ്ട് ഈ ഖത്തീബിനെ ബൈക്കിൽ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ പറയാനാണ്, മൗലവി എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, നമ്മൾ വശം കഴിക്കുമ്പോൾ അവിടെ വന്നിരിക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടെ എഴുന്നേറ്റ് പോവും, പിന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. ഓനെ നിസ്കരിപ്പിക്കണം, ഓനെ കുടുംബജീവിതം പഠിപ്പിക്കണം, ഒക്കെ ശരിയാക്കണം. ആ രീതിയിൽ നമുക്ക് അനുഭവമുണ്ട്, പലർക്കും അനുഭവം ഉണ്ടാവാം. അതുകൊണ്ട് അതിനാണ് ഈ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ശരിക്കും ഒരു നല്ല വാപ്പാന്നുള്ളവർക്ക് ആ വാപ്പ ശരിക്കും നേരിട്ട് പറഞ്ഞിട്ടില്ല, മോനെ നിസ്കാരം എങ്ങനെയൊക്കെയാണ്, എന്റെ ഗൗരവത നിസ്കരിക്കാതിരുന്നാൽ അപകടത, ഇത് ഫർളാം. ഇത് നേർക്ക് നേരെ മോനോടാണ് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടാവില്ല. ഈ വാപ്പിയും മോനും പിണങ്ങിയിട്ട് എത്രയോ കാലമായിട്ടുണ്ട്. അങ്ങനെ മോനും വാപ്പിയും അവിടെ വന്നിരുന്നു ഭക്ഷണം കഴിക്കാൻ. വാപ്പ എഴുന്നേൽക്കാൻ തപ്പം പറഞ്ഞു എഴുന്നേൽക്കല്ലേ, ഇത് എന്റെ അനുഭവം പറയലല്ല ഈ ക്ലാസിന്റെ ഉദ്ദേശം, പക്ഷെ നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതൊക്കെ പറയാം. നമ്മൾ കുടുംബജീവിതവുമായി തഖ്‌വയിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ആ വിഷയത്തെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടി പറയാം. ഇത് നിങ്ങൾ ആരാ, മോനാണ്. മോന്റെ മുമ്പിൽ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾ അവിടെ ഇരുന്നോളി, സ്വസ്ഥായിട്ട് ഭക്ഷണം കഴിച്ചോളി. ആ ശരി. അപ്പൊ മോന് ഇങ്ങനെ ഇടങ്ങറായി വന്നിരുന്ന് മോനും വാപ്പിയും കണ്ടിട്ട് കുറെ ദിവസങ്ങളായിക്കണം, അവർ സംസാരിച്ചിട്ടന്നെ. അവനവിടെ വന്നിരുന്നു, കൈ കഴുകി വന്നിരുന്നു, ഭക്ഷണം കഴിച്ചിട്ട് അവൻ കണ്ട് ഇറങ്ങുന്നില്ല, കാരണം അവർ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ വന്നിരുന്നു, അവന്റെ ഭക്ഷണം കുറച്ചൊക്കെ ഉണ്ടായപ്പോൾ ചോദിച്ചു, ഇതാരാ വാപ്പണത്, മോനാണ്. അവനവരമ്മിൽ അങ്ങനോട് നോക്കിയൊന്നും ചെയ്യണില്ല. അപ്പൊ തന്നെ അവരെ പ്രകൃതി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോ വാപ്പ പറഞ്ഞ അനുസരിക്കില്ല, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ മോനോട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോ തന്നെ അവന്റെ തുളുമ്പി. എന്താ തുളുമ്പള്, പണ്ട് കടിഞ്ഞു പോയ എന്തൊക്കെയോ സംഭവങ്ങൾ അവന്റെ ഉള്ളിൽ കിടക്കുകയാണ്. അവൻ പറയാണ്, അന്ന് മദ്രസയിൽ ഞാൻ 4-ാം ക്ലാസ് പഠിക്കുമ്പോ നിങ്ങൾ എന്നോട് പറയാതെ സദർ മുദരിസിനോട് പോയിട്ട് പലതും പറഞ്ഞു കൊടുത്തില്ലേ, നിങ്ങൾ എന്നോട് പറഞ്ഞു നിൽക്കണോ, എന്റെ തെറ്റ് എന്നോട് പറയണ്ടേ, സദർ മുദരിസ് എല്ലാ സ്ഥലമാരോടും പറഞ്ഞില്ലേ, എന്നിട്ട് എല്ലാവരും കൂടി ആക്ഷേപിച്ചില്ലേ, അവിടെ മുതൽ തുടങ്ങി അവന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇതൊക്കെ കൂടി ഇവന്റെ മനസ്സിൽ വെച്ചിരിക്കുകയാണ്. വാപ്പ മോനോട് സ്വസ്ഥായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല എന്നർത്ഥം. പിന്നെ ഈ നിസ്കാരമായിട്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെയാണ് മോനോട് പറയണ്ടേ. അങ്ങനെ വാപ്പാനി മോനെ അവിടെ ഇരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവരല്ലമില്ല കെട്ടിപ്പിടിച്ച് കരഞ്ഞ് നല്ലൊരു ജീവിതം നയിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, നമ്മുടെ കുടുംബത്തിലും എത്ര വലിയവരാണെങ്കിലും, മൗലവിയാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ ജീവിതത്തിലൊക്കെ അതുണ്ടാവും. നമ്മളെല്ലാം റെഡി ആയിരിക്കും, പക്ഷെ ഇങ്ങനെ ഒരു പരീക്ഷണം ഉണ്ട് മോലെ ഓരോരുത്തർ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സലഫി കുടുംബത്തിൽ ഭാര്യയോട് ഉപദേശിക്കാത്ത, ഭർത്താവിനോട് ഉപദേശിക്കാത്ത, മക്കളോട് ഉപദേശിക്കാത്ത, പരസ്പരം ദീനീപരമായ നസീഹത്ത് കൊടുക്കാത്ത ഒരു ദിവസം ഉണ്ടാവരുത്. നമ്മൾ ഓരോരുത്തരും വലുത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കാത്ത, വെള്ളം കുടിക്കാത്തവനെ നമ്മൾ ഉപദേശിക്കണം. അത് ഭാര്യയാണെന്നുള്ളവർക്ക് അത് വേറെ ആൾക്കാർ പറയട്ടെ എന്ന് വിചാരിക്കരുത്. മകനോട് മൗലവി ഖുത്ബി പറഞ്ഞോളെന്ന് വിചാരിക്കരുത്. വുളു ചെയ്യുന്ന വിഷയം അവന്റെ തെറ്റാണെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കണം വാപ്പ. ഇങ്ങനെ ഓരോന്നും അതാണ്. അതിലേറ്റവും പ്രധാനമാണ് നമസ്കാരം. ഉമർ അഹ്ലക്ക ബിസ്വല വസ്തബിർ അലൈഹ. അത് പറയുമ്പോൾ വല്ലാത്ത പ്രശ്നം ഉണ്ടാവും, വല്ലാത്ത പ്രശ്നം ഉണ്ടാവും. അപ്പൊ ക്ഷമിക്കണം. ചിലപ്പോൾ മോന്റെ ചെലവിലായിരിക്കും വാപ്പ കഴിയുന്നത്. അപ്പോഴും നിസ്കാരത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, വാപ്പാ നിങ്ങളിപ്പോ എന്ത് ചെലവിലാന്ന് പറഞ്ഞാലും എന്നാ മോൻ ആ ചെലവ് എനിക്ക് വേണ്ട, ഇത് നിസ്കരിക്കാത്തോണ്ട് എന്റെ ഭക്ഷണം വേണ്ട, അവിടെ ഇറങ്ങാൻ കഴിയണം. അങ്ങനെ തന്റെ ഇടമുള്ള ആദർശത്തിൽ തന്റെ ഇടമുള്ള മക്കൾക്ക് കൊടുക്കേണ്ടത് തെർബിയത്ത് കൊടുക്കുന്ന റബ്ബിന്റെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ റബ്ബിനോട് റബ്ബെ ഞാൻ നിർവഹിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയുന്ന നല്ല കുടുംബമായി നമ്മൾ മാറണം. അപ്പൊ ഇബാദത്തിൽ കണിശത ഉണ്ടാവണം. ഭാര്യക്കുണ്ടാവണം, ഭർത്താവിനുണ്ടാവണം, മക്കൾക്കുണ്ടാവണം, മരുമക്കൾക്കുണ്ടാവണം. വീട്ടില് വല്ല സീരിയലോ സിനിമയൊക്കെ വെച്ചാൽ എല്ലാവരും ഓടി വരും, കുട്ടികളും മക്കളും മരിയക്കളും പേരക്കുട്ടികളൊക്കെ. ഒരു നല്ല ദീനി ഇപ്പൊ നമുക്ക് വീഡിയോ ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണല്ലോ, പൂർണ്ണമായ സെൽഫിയത്തിലേക്ക് വരാം. അപ്പോ ഓഡിയോ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് കേൾക്കാൻ വിചാരിച്ചാൽ തന്നെ ഒക്കെ കൂടിയാണ്, ഒരാൾക്ക് ഉരവേനുണ്ടാവും, മറ്റാൾക്ക് വയറുവേനുണ്ടാവും, മറ്റാൾക്ക് ക്ഷീണായിരിക്കും, ആരും കാണുന്നില്ല. ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ വെച്ച് നോക്കി, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും എല്ലാവരും കൂടി ഇരുന്നിട്ട് എന്ത് ചെയ്യണം, ഓരോ വിഷയങ്ങൾ പഠിക്കുന്നൊരവസ്ഥ ഉണ്ടാവണം. വീട്ടിൽ ഖുർആൻ പഠനം, ഒരായത്തോ രണ്ടായത്തോ, അതിന്റെ പദാനുപദം, അതിന്റെ ആശയം, അതിന്റെ വ്യാഖ്യാനം. വാപ്പ ഓതട്ടെ, മക്കൾ കേൾക്കട്ടെ, ഭാര്യ കേൾക്കട്ടെ, മരുമക്കൾ കേൾക്കട്ടെ, ആ കുടുംബത്തിൽ വെളിച്ചം വേണം. അങ്ങനെ എല്ലാ നിലക്കും അള്ളാന്റെ ദീന് ആ കുടുംബത്തിൽ വളരണം. അങ്ങനെയുള്ള ഒരു കുടുംബം പ്രാർത്ഥനയിൽ സജീവമാകുന്ന, പ്രാർത്ഥനയിൽ ശരിക്കും അതിന്റെ അദബ് മനസ്സിലാക്കി സജീവമാകുന്ന നല്ല കുടുംബമായി. പ്രാർത്ഥനകൾ എന്ന വിഷയം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനെ ഹംദും സനാവുമൊക്കെ നടത്തിക്കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്, അതേപോലെ തന്നെ സ്വന്തത്തിനെതിരാവാത്ത, മക്കൾക്കെതിരാവാത്ത കാര്യങ്ങളായിക്കൊണ്ട്, അതേപോലെ തന്നെ ചോദിക്കുന്നതൊക്കെ 3 പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ശരിക്കും അള്ളാഹുവിൽ നിന്ന് ലഭിക്കും എന്ന ആ ഒരു പൂതി വെച്ചുകൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന രീതികളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട്, ചിലപ്പോൾ ഉടനെ കിട്ടിയേക്കാം, ചിലപ്പോൾ കുറച്ച് വൈകിയേക്കാം, ചിലപ്പോൾ ഇവിടുന്ന് കിട്ടൂല, പരലോകത്ത് പ്രതിഫലമായി ലഭിച്ചേക്കാം, ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അങ്ങനെ ശരിക്കും ആ കുടുംബത്തിൽ പ്രാർത്ഥനകൾ ഉണ്ടാവണം. വാപ്പയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥനകൾ നിരന്തരമായി, വ്യക്തി കുടുംബത്തിനും വ്യക്തി ജീവിതത്തിനും കുടുംബത്തിനും വേണ്ടിയൊക്കെ, നാളെ പരലോകത്തെ വിജയത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ നമ്മുടെ കുടുംബത്തിലുണ്ടാവണം. അപ്പൊ ആ പ്രാർത്ഥനകൾ ഏതൊക്കെയാണ്? പഠിക്കുന്ന മേഖലയിൽ നമ്മളെത്തണം. അവിടെ കുടുംബസമേതം എത്ര? ഇവിടെ കുടുംബസമേതം വന്നവരുണ്ട്, മക്കൾ വന്നവരുണ്ട്, ഭാര്യ വന്നവരുണ്ട്, ഭർത്താവ് വന്നവരുണ്ട്, എല്ലാവരും വന്നവരുണ്ട്, ഒറ്റയ്ക്ക് വന്നവരുണ്ട്. എങ്ങനെ ഇപ്പോ അവരൊക്കെ ഇരിക്കണോടത്ത് ഞാൻ ഇരിക്കുക? ഇങ്ങനെ ഒരു ഈഗോ പ്രശ്നം ഇൽമിന്റെ വിഷയത്തിലുള്ളവരുണ്ട്. ഇൽമിൽ അത് വേണ്ട, ലജ്ജ വേണ്ട, കിബിർ വേണ്ട, ഈഗോ വേണ്ട. ഒറ്റ ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ്സിൽ ഒരിക്കൽ സൂറത്ത് ഇബ്രാഹിമിലെ അലം തറ കൈഫ ളറബല്ലാഹു മതലൻ കലിമത്തൻ തയ്യിബ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇസ്നി റബ്ബിഹാ എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലെ ഏറ്റവും നല്ല ആദർശത്തെ, ഏറ്റവും നല്ല വാക്കിനെ, അഥവാ തൗഹീദിനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഉപമിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ? അതൊരു നല്ല മരത്തെപ്പോലെയാണ്. കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ അതിന്റെ വേര് ഭൂമിയിലേക്ക് നന്നായി ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ചില്ലകൾ, ശാഖകൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന്റെ ചുവട്ടിൽ വന്നാൽ ആശ്വാസമുണ്ട്. അതിന്റെ റബ്ബിന്റെ തീരുമാനപ്രകാരം പഴങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ശക്തമായൊരു കാറ്റടിച്ചാൽ പെട്ടെന്ന് മറിഞ്ഞു വീഴുന്നതല്ല, ശക്തമായ വെള്ളൊലിച്ചിലുണ്ടായാലും ഒലിച്ചു പോകുന്നതല്ല, ആദർശപരമായി ഉറച്ചു നിൽക്കുന്ന തൗഹീദിന്റെ വക്താവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഇങ്ങനെ ഒരാഴ്ച